അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുന്നില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർക്കാലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുക.
നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും. കുറെ കൂടി കുറെ കൂടി കുറെ കൂടി ഉയരത്തിൽ പറന്ന് ഉയരുവാൻ കഴിയും. സകല തുറകളിലും, ക്രിസ്തീയ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ബിസിനസ്സിൽ, പഠിത്തത്തിൽ, കൃഷിയിൽ, സകല കാര്യത്തിലും നിങ്ങൾക്ക് കുറെ കൂടി പറന്ന് ഉയരുവാൻ കഴിയും. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായാൽ മതി, എനിക്ക് കുറെ കൂടി ഉയരണം. എങ്കിലും വളരെ സുന്ദരമാണ്. കണ്ണൂരിൽ നിന്ന് എഴുതിയതാണ്, കണ്ണൂരിൽ നിന്ന് മിസ്സസ് സോളമൻ എഴുതിയതാണ് എനിക്ക്. ഞാൻ അയച്ച എഴുത്തും ദശാംശവും കൂടി അയച്ചത് അവിടെ ലഭിച്ചു എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഞാൻ ഇമെയിൽ അയച്ചത് എൻ്റെ തുടർച്ചയായി വിട്ടുമാറാത്ത ചുമ കാരണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിപ്പാനായിട്ടായിരുന്നു ഇമെയിൽ അയച്ചത്. എന്നാൽ അതിശയം എന്ന് പറയട്ടെ, 3 ദിവസത്തിനുള്ളിൽ എൻ്റെ ചുമ അപ്രത്യക്ഷമായി. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു, നിങ്ങൾക്ക് നന്ദി പറയുന്നു. കൊച്ചൊരു കാര്യം അല്ലേ, വിട്ടുമാറാത്ത ചുമ ഇമെയിൽ അയച്ച് 3 ദിവസത്തിനകം മാറി. നല്ല ബലമായ വിശ്വാസം ആ സഹോദരി ഇമെയിൽ അയച്ചു, അന്ന് തന്നെ ഞങ്ങൾ കിട്ടും. അടുത്ത ദിവസം അത് പ്രെയർ ഗ്രൂപ്പിൽ പോകും. 3ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, ആ സഹോദരിക്ക് സൗഖ്യമായി. എൻ്റെ ദൈവം ആരാണെന്ന് അറിയാം. ചിലപ്പോൾ നമ്മുടെയൊക്കെ വിചാരം ചില കൊച്ചു കാര്യം അതങ്ങനെ സംഭവിച്ചതായിരിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഞാനൊരിക്കൽ മഹാരാഷ്ട്രയിൽ ഷോലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ട്രെയിൻ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടുത്തെ അസംബ്ലി സൗകൂടുകാരനെ പ്രസംഗിക്കാൻ വിളിച്ചു. എൻ്റെ ഒക്കെ പറഞ്ഞ് കല്യാണിലിറങ്ങണം. ഞാനതുകൊണ്ട് കയറി കിടന്നുറങ്ങി. റിസർവേഷൻ ഉണ്ടായിരുന്നു, കയറി കിടന്നുറങ്ങി. എൻ്റെ സൂട്ട് കേസ് ഞാനൊരു ചങ്ങല ഇട്ടിട്ട് അത് കൊളുത്തിലോട്ട് പൂട്ടിയിട്ടു, താക്കോല് പോക്കറ്റിലിട്ടു. എന്നിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. നേരം വെളുത്തുമ്പം 9 മണിയാവുമ്പം ട്രെയിൻ കല്യാണിൽ വരും. കല്യാണിൽ എന്നെ കാത്ത് ഈ സഭക്കാരെല്ലാം കൂടെ കാത്തു നിൽക്കും. ഞാനവിടെ നിന്ന് കക്കൂസിലൊക്കെ ഒന്ന് പോയി, മുഖമൊക്കെ ഒന്ന് കഴുകി, പല്ലുവൊക്കെ തേച്ചു, തിരിച്ചു വന്ന് എണ്ണയൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ പരട്ടി, തലയിലൊക്കെ പരട്ടി. അത് കഴിഞ്ഞ് വെച്ച ഞാൻ അപ്പോഴത്തേക്ക് പതുക്കെ ട്രെയിൻ സ്ലോ ആകാൻ തുടങ്ങി. 8:30 ഞാൻ പതുക്കെ പോക്കറ്റിനകത്ത് താക്കോല് തപ്പിയപ്പോൾ താക്കോലില്ല. എൻ്റെ ദൈവമേ, കക്കൂസിൽ എവിടെയോ പോയപ്പോൾ പോയതാ. ഞാൻ ആകെ വിഷമിച്ചു, എൻ്റെ ദൈവമേ താക്കോലില്ല. 15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ നിൽക്കും. ട്രെയിനിനകത്തു നിന്ന് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ട്രെയിൻ അങ്ങ് പോകും. എൻ്റെ പെട്ടി എവിടെ ഇരിക്കും? ഞാൻ ഇറങ്ങണോ? പോട്ട് ട്രെയിൻ അങ്ങ് പോകും. ഞാനങ്ങ് വല്ലാതെ വിഷമിച്ചു. ഞാൻ പതുക്കെ ഇത് പിടിച്ച് വലിച്ചു നോക്കി. ചങ്ങലെ പിടിച്ച് വലിച്ചാൽ വരുമോ? 4 ഇഞ്ച് താഴെ ഇറങ്ങി വരുമോ? വരത്തില്ല. ഞാൻ ആകെ വിഷമിച്ചു, എൻ്റെ ദൈവമേ. ട്രെയിൻ അവിടെ വന്ന് നിന്ന് കഴിയുമ്പോൾ, ട്രെയിൻ ചെന്ന് നിൽക്കുന്ന സ്ഥാനത്താണെങ്കിൽ സാരമില്ല, നമുക്ക് ആരെങ്കിലുമൊക്കെ വിളിക്കാം. ഇത് 5-10 മിനിറ്റ് നേരത്തേക്ക് ട്രെയിൻ. ഞാൻ ആകെ വിഷമിച്ചു. ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ടൊന്നും വലിച്ചു വരുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ നിൽക്കാറായി. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എന്തായാലും ഞാൻ ഈ ട്രെയിൻ സൂട്ട് കേസ് ഇവിടെ ഇട്ടും വെച്ച് ഇറക്കത്തില്ല. ഞാനിത് അങ്ങ് തിരിച്ചു പോകും. പിന്നെ തിരിച്ച് എനിക്കറിയത്തില്ല എന്താ. ഞാൻ ഈ താഴെ പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ചു. ആ താഴെ പൊട്ടി എൻ്റെ കയ്യിൽ. ദൈവം ചെയ്തിട്ടുള്ള ചില ചെറിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ കരയാതിരിക്കും? എൻ്റെ ഹൃദയത്തുടിപ്പ് കണ്ടവനായ ദൈവം ഏതോ ഒരു ദൈവദൂതനെ അയച്ചിട്ട് ആ താഴെ പൊട്ടിപ്പോയി, രണ്ടായിട്ട് വളർന്നു പോയി. അതിനെ കൈ ചില ചെയ്യുന്ന ചില ചെറിയ കൊച്ചു കാര്യങ്ങൾ നിസ്സാരമാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് രാത്രി പ്രാർത്ഥിക്കാൻ പോയി. 10 മണിക്ക് അവസാനത്തെ ബസ്സാണ്. ആ ബസ്സിനകത്ത് പോയി പട്ടണത്തിൽ ഇറങ്ങണം. പട്ടണത്തിന് പുറത്തിറങ്ങണം. 2 കിലോമീറ്റർ ഇപ്പുറത്തിറങ്ങണം. 2 കിലോമീറ്റർ അതിൽ കൂടുതലുണ്ട്. പിന്നെ അവിടെ നിന്ന് കൊണ്ടൊരു കയറ്റമാണ്. ഈ ചർച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കയറ്റം, ഒരു വളവും ഒരു ഭയങ്കര കയറ്റം കൂടാ. അപ്പൊ ഞാനതിനകത്ത് കയറി ഇങ്ങനെ നിൽക്കുക. ബസ്സിനകത്ത് സ്ഥലമില്ല. അവസാനത്തെ ബസ് അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. ഞാൻ ചർച്ചിൻ്റെ ഇടയ്ക്ക് ചെന്ന് ഇടയ്ക്ക് ചെന്ന് വെച്ച് പറഞ്ഞു, സാറേ ഇവിടെ ഒന്ന് നിർത്തണേ, ആ ചർച്ചിൽ പോകാനുള്ളതാണ്. അവിടെ എന്നെ നോക്കി വെച്ച് പറഞ്ഞു, ക്രിസ്ത്യാനിയാ ഇല്ലയോ, എന്തായാലും നിർത്തത്തില്ല, ഇത് സിറ്റി ചെന്നിട്ടേ നിർത്തത്തുള്ളൂ, ബസ് സ്റ്റോപ്പിലേ നിർത്തുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ 2 കിലോമീറ്റർ ഈ തണുപ്പത്ത് വരണം. ക്രിസ്ത്യാനിയില്ലയോ നടന്നാട്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് ഒരു വെടി കേട്ടു. ആ വണ്ടി അങ്ങ് നിന്നു. ഞാൻ ഇറങ്ങിയപ്പോഴേ എൻ്റെ ഫാൻ ബെൽറ്റ് പൊട്ടിപ്പോയതാ. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ്, 2 കിലോമീറ്റർ നടക്കാതെ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. ദൈവം ചെയ്യുന്നതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വളരെ ചെറുതായിട്ട് നിനക്ക് തോന്നാം, ഇതാ ദൈവം ചെയ്ത ഒരു കൊച്ചു അത്ഭുതം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 8:14-15 വാക്യങ്ങളിൽ, രണ്ട് വാക്യങ്ങളിൽ രണ്ട് ഒരു കൊച്ചു അത്ഭുതം പറയാണ്. 14-15, യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ, അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കൊച്ചൊരു കഥ അല്ലേ? യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങളുടെ വീട്ടിൽ കർത്താവിനെ വിളിക്കണം, കർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം. കർത്താവ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണമെങ്കിൽ കർത്താവിന് ഇഷ്ടപ്പെടാത്ത യാതൊന്നും പാടില്ല. കർത്താവിന് ഇഷ്ടപ്പെടാത്ത ഫോട്ടോ പാടില്ല. കർത്താവിന് ഇഷ്ടപ്പെടാത്തായിട്ടുള്ള വീഡിയോ ടേപ്പ് വെച്ചേക്കാൻ പാടില്ല. ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ബുക്ക് സ്റ്റോറിലോട്ട് ഞാൻ കയറി ചെല്ലും. ബുക്ക് റാക്കിലേക്ക് ഞാൻ ചെല്ലും. പുസ്തകം വെച്ചിരിക്കുന്നതാണ് ഞാൻ നോക്കും. അവർ ചില പുസ്തകങ്ങൾ വിശ്വാസികൾക്കാർക്കും വായിക്കാൻ കൊള്ളാത്തതാണ്. ഞാനൊരു വീട്ടിൽ താമസിക്കാൻ പോയി, തിരുവനന്തപുരം പട്ടണത്തിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ അവിടുത്തെ വീട്ടുകാരനെ വളരെ കാര്യമായിട്ട് വിളിച്ചു. അവർക്ക് രണ്ട് പെമ്മക്കളാണ്. രണ്ട് പെമ്മക്കൾക്കും രണ്ട് മുറിയുണ്ട്. അതിനകത്തെ ഒരു മുറി എനിക്ക് ഒഴിഞ്ഞു. ഒരു മോളെ കൂടെ മറ്റേ മുറിയിലോട്ടാക്കി. ഞാൻ അവിടെ രാത്രി കിടക്കാൻ ചെന്നപ്പോഴ് തലയണയിലോട്ട് തല വെച്ചപ്പോൾ ഒരു കട്ടി. ഞാൻ എനിക്ക് മനസ്സിലായി ഇത് തലയണയുടെ കട്ടിയല്ല. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ഏതാണ്ടുണ്ട്. ഞാൻ കൈയിട്ട് നോക്കിയപ്പം ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു പുസ്തകം ഈ കോളേജ് കുമാരി ഒളിച്ചു വെച്ചിരിക്കുക. എന്റെ ചോദ്യം, യേശു നിന്റെ വീട്ടിൽ വന്നാൽ അവൻ ഇഷ്ടമില്ലാത്ത, അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ഏതെങ്കിലും നിന്റെ വീട്ടിലുണ്ടാവും? പരിശോധിക്കണം. യേശുവിനെ വീട്ടിലേക്ക് വിളിക്കണം. യേശുവിനെ മാത്രമല്ല, യേശുവിന്റെ ദാസന്മാരെ വിളിക്കണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഉപദേശിമാരെ വിളിക്കണമെന്നല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പാസ്റ്റർമാരെ വിളിക്കണമെന്നല്ല, പട്ടക്കാരെ ആരെങ്കിലും ആട്ടെ വിളിക്കണമെന്നല്ല, മാന്യരായിട്ടുള്ള വാസ്തവത്തിൽ യേശുവിന്റെ ദാസന്മാരായിട്ടുള്ളവരെ വിളിക്കണം. അവരെ വിളിക്കണം. ഞാൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൂടെ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ഒരു മനുഷ്യൻ പോയാൽ നിങ്ങളുടെ വീട്ടിൽ വിളിച്ച് അയക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കാതെ വിടരുത്. അയക്ക് 10 രൂപ കൊടുക്കാതെ വിടരുത്. അയാളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കാതെ വിടരുത്. അവരെ കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാതെ വിടരുത്. ഡൽഹി പട്ടണത്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, മാനസാന്തരപ്പെട്ടവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ദൈവഭക്തരായിട്ടുള്ള ഏതെങ്കിലും ദൈവദാസൻ വന്നു കഴിഞ്ഞാൽ, അവർ കത്തോലിക്കരാകാം, അതെ കത്തോലിക്കരായിട്ടുള്ള അവരെ ഞാൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും. എൻ്റെ ഒപ്പം പ്രായമുള്ളവെങ്കിൽ ഞാൻ അവരുടെ കാല് കഴുകും. എന്നിട്ട് ഞാൻ അവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കും. എന്നിട്ട് ഞാൻ അവർക്ക് കുറച്ച് രൂപ കൊടുക്കും. കത്തോലിക്കിലെ അച്ഛന്മാരുടെ കാല് ഞാൻ കഴുകിയിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരുടെ ബ്രദർകാരുടെ കാല് ഞാൻ കഴുകിയിട്ടുണ്ടോ? ഒരാൾ മാത്രമേ എന്നെ കാല് കഴുകാൻ അനുവദിക്കാതിരുന്നിട്ടുള്ളൂ, എം ഇ ചെറിയാൻ ബ്രദർ സവേലെ. അദ്ദേഹം മാത്രം പറഞ്ഞു, വർഗീസെ കാല് കഴുകരുത്, എനിക്കത് സൈക്യത്തിലെ വർഗീസെ. ബാക്കിയുള്ളവരുടെ മിക്കവാറും എൻ്റെ പ്രായമുള്ളവരുടെയൊക്കെ ഞാൻ കാല് കഴുകും. ഞാൻ ചെയ്തു എന്ന് പറയുന്നതല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഒരു തത്വം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവരുടെ കാല് കഴുകിയിട്ട്, അവർക്ക് ചോറ് കൊടുത്തിട്ട്, അവർക്ക് ഞാൻ 10 രൂപ കൊടുത്തിട്ട്, എന്നിട്ട് ഞാൻ പറയും എന്നെ ഒന്ന് അനുഗ്രഹിച്ചാട്ട്. എന്നിട്ട് ഞാൻ അവരുടെ പറയും എൻ്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട്. നിങ്ങളും ചെയ്യണം കേട്ടോ, നിങ്ങളും ചെയ്യണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം, നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കണം, സ്ഥലത്തില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ സ്ഥലത്തുള്ള മക്കളെ അടുത്ത് വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് അവരുടെ കൈ നിങ്ങളുടെ മക്കളുടെ തലമേൽ കൈ വയ്പ്പിച്ചിട്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. ഹാലലൂയ്യ. അനുഗ്രഹത്തിൻ്റെ തത്വം പറഞ്ഞു തരികയാണ്. യേശു ക്രിസ്തുവിനെ ഈ പത്രോസ് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ, അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ കാണുന്നവനാണ്, പറയാതെ കാണുന്നവനാണ്. എങ്കിലും നമ്മൾ പറയുന്നതുകൊണ്ട് തെറ്റില്ല, പറയണം. എന്ത് വേണമെന്ന് പറയണം. ഏതോ യേശു കണ്ടോ? യേശു നിന്റെ വീട്ടിൽ വരാമെങ്കിൽ അവൻ നിന്റെ ആവശ്യം കാണും. മറ്റാരും കാണുന്നതിന് മുമ്പേ കാണും. കർത്താവെ, സമയമുണ്ടെന്ന് വിചാരിക്കാം. ഞങ്ങൾ കട്ടറയിൽ താമസിക്കുന്ന സമയത്ത് കട്ടറ ഹിന്ദുക്കളുടെ ഒരു വലിയ തീർത്ഥസ്ഥാനമാണ്. ഞാൻ ഒരു മതത്തിനും എതിരല്ല. നിങ്ങൾ എൻ്റെ വീട്ട് അയലത്തുകാരുടെ ഒക്കെ പോയി ചോദിച്ചാൽ അറിയാം, എനിക്ക് നേരത്തെ ശത്രുക്കളായിരുന്നവർ പോലും ഞാൻ അവിടുന്ന് പോകുമ്പോൾ എനിക്ക് മിത്രങ്ങളായി. അവരിന്നും ഞങ്ങളെ ബഹുമാനിക്കും. ഞാൻ ഇന്ന് കയറി ചെല്ലുമ്പോഴും അവരെന്നെ പ്രൈസ്തരോട് പറഞ്ഞിട്ടാണ് എന്നെ സ്വീകരിക്കുന്നത്, എൻ്റെ മക്കളെ സ്വീകരിക്കുന്നു, എൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നു. കാരണം ഞാൻ ആർക്കും ശത്രുക്കളല്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒത്തിരി കുരങ്ങുണ്ട്. ഞങ്ങൾ തുണിയൊക്കെ കഴുകിയിടും. ഈ കുരങ്ങ് ഭയങ്കര മിടുക്കന്മാരാണ്. ഈ കുരങ്ങ് തുണിയൊക്കെ കഴുകിയിടും. ഈ കുരങ്ങ് വന്നിട്ട് ഈ തുണി എടുത്തുകൊണ്ട് പോയി വീടിൻ്റെ വെളിക്കറിയിൽ ശബ്ദം ഉണ്ടാക്കും. വീട്ടുടമസ്ഥ എളുപ്പം കൊണ്ടുപോയി ചപ്പാത്തി കൊടുക്കാമെങ്കിൽ ചപ്പാത്തി അത് വാങ്ങിക്കും, തുണി എറിഞ്ഞു കൊടുക്കും. പക്ഷെ താമസിച്ചു പോയെങ്കിൽ ആ കുരങ്ങ് അവിടെ ഇരുന്നുകൊണ്ട് ഈ തുണി അങ്ങ് കടിച്ചു കയറും. അതുകൊണ്ട് എല്ലാവരും രണ്ട് മൂന്ന് ചപ്പാത്തി വീട്ടിൽ ഒളിച്ചു വെച്ചേക്കും. കാരണം കുരങ്ങിന്റെ ചില കേട്ടാൽ ഉടനെ തന്നെ ഓടിച്ചെന്നിട്ട് ഒരു ചപ്പാത്തി എറിഞ്ഞു കൊടുക്കും, തുണി കിട്ടും. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ വടക്കാരാണ്, 4-5 മുറിയാണ്. 3 മുറി ഉടമസ്ഥൻ്റെ, അദ്ദേഹം അമ്പലത്തിലെ പൂജാരിയാണ്. 2-ാമത്തെ മുറി ഞങ്ങളുടേതാണ്. 2 മുറി, ഒരാ മുറിയും ഒരടുക്കളയും കൂടെ. അവര് തുണി കഴുകി ഇടും, ഞങ്ങളും തുണി കഴുകി ഇടും. ഞങ്ങളുടെ തുണി അവരുടെ തുണിയെ തൊടാൻ പാടില്ല. കാരണം അവരുടെ നോട്ടത്തിൽ ഞങ്ങൾ അധകൃത ജാതികളാണ്, തോട്ടികളാണ്. അവര് ബ്രാഹ്മണരാണ്, അതുകൊണ്ട് അവർ തുണിയിടും, ഞങ്ങളും തുണിയിടും. ഈ കുരങ്ങ് വന്ന് അവരുടെ തുണി എടുത്തോണ്ട് പോകും. ഞങ്ങളുടെ തുണി ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. ഈ സ്ത്രീക്ക് ഭയങ്കര അത്ഭുതമായി. ആ സ്ത്രീ ചോദിച്ചു, ഇതെന്താ ഞങ്ങളുടെ തുണി മാത്രം കുരങ്ങെടുത്തോണ്ട് പോകുന്നേ, ലില്ലി സഹോദരിയുടെ തുണി മാത്രം എന്താ എടുക്കാത്ത? ലില്ലി പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം പറഞ്ഞു ഈ തൊട്ട് നിങ്ങൾ തോട്ടികളാണെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല, നമുക്ക് തുണി ഒന്നിച്ച് മിക്സ് ചെയ്തിടാം. എന്നിട്ട് അവർ ഞങ്ങളുടെ ഒരു തുണി, അവരുടെ ഒരു തുണി, ഞങ്ങളുടെ ഒരു തുണി, അവരുടെ ഒരു തുണി. പക്ഷെ ഈ കുരങ്ങ് എന്നാലും വന്ന് അവരുടെ തുണി എടുത്തോണ്ട് പോകത്തുള്ളൂ. അവർക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നി. അവരൊരു കാര്യം ചെയ്തു, അടുത്ത ദിവസം തൊട്ട് ഞങ്ങളുടെ തുണിയൊക്കെ നീട്ടിയിട്ട് ഞങ്ങളുടെ സാരി, അവർക്ക് സാരിയില്ല, അവരുടെ കൈ പഞ്ചാബി ഡ്രസ്സാണ്, ഞങ്ങളുടെ പാൻറ് എല്ലാം തെറ്റി, അവരുടെ എല്ലാം കുറുക്കി, എന്നാലും കുരങ്ങ് വന്ന് നിന്ന് എത്തി നിന്ന് അവരുടെ തുണി എടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞങ്ങളുടെ തുണി എടുത്തിട്ടുണ്ട് പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം? ഞങ്ങൾ തോട്ടികളായിട്ടല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളുമായിട്ടല്ല, ഞങ്ങളുടെ തുണി കർത്താവ് കാത്തുകൊണ്ടതാണ്. ഞങ്ങളുടെ അധികം തുണിയില്ല, അതുകൊണ്ട് കർത്താവ് കാത്തുകൊണ്ടു. ഞാൻ നിങ്ങളുടെ ഒക്കെ പറയുകയാണ്, കർത്താവ് വന്നു കഴിഞ്ഞാൽ നിന്നെ കാണും, നിന്റെ തുണി കാണും, നിന്റെ ആവശ്യം കാണും, സകലതും കാണും. സമയമുണ്ടായിരുന്നെങ്കിൽ ഇനി ഒന്ന് രണ്ട് കഥകളോട് പറയാമായി. യേശു അവിടെ വന്നപ്പോൾ അവരുടെ അമ്മായി അമ്മ പനി, ഈ മനുഷ്യൻ നല്ലവനായിരുന്നു, അയാൾ അമ്മായിയമ്മ വീട്ടിൽ നിർത്തി. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അമ്മായിയമ്മയെ നോക്കണം, സ്വന്തം അമ്മയും മാത്രമല്ല അമ്മായിയമ്മയെ നോക്കണം. പത്രോസിന്റെ അമ്മായിയമ്മ, സഹോദര നിന്റെ അമ്മായിയമ്മ നീ നോക്കണം, നിന്റെ അമ്മയെ നീ നോക്കണം, നിന്റെ അപ്പനെ നോക്കണം. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട്, ഞാൻ വിദേശത്ത് പോകുമ്പോഴും പറയും, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് യൂറോപ്പിൽ. എന്താണെന്ന് അറിയാമോ? അവിടെയൊക്കെ അപ്പനും അമ്മയും പ്രായമായി കഴിയുമ്പോൾ വൃദ്ധന്മാരുടെ സദനത്തിൽ കൊണ്ടങ്ങ് ആക്കും. അല്ല, എന്റെ വേദപുസ്തകത്തിനകത്ത് വാക്യമില്ല, നിന്റെ അപ്പനെ നോക്കാനുള്ള ചുമതല നിന്റേതാണ്, നിന്റെ അമ്മയെ നോക്കാനുള്ള ചുമതല നിന്റെയാണ്. വൃദ്ധസദനത്തിൽ പറഞ്ഞു വിടരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നോക്കണം, നിങ്ങൾ നോക്കണം. അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു, അവൻ അവളുടെ കൈ തൊട്ടു. എന്റെ ഇന്നത്തെ വിഷയം, യേശു തൊട്ടാൽ എന്ത് സംഭവിക്കും? പനി അവളെ വിട്ടു, അവൾ എഴുന്നേറ്റ് അവൾക്ക് ശുശ്രൂഷ ചെയ്തു. എന്റെ കർത്താവ് തൊട്ടാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? സമാധാനം ഉണ്ടാകും. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെടുന്നു. രോഗം പനിയെന്നുള്ളതല്ല കാര്യം, അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു, അവരുടെ പണം നഷ്ടപ്പെടുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങളുടെ പാഴ്ചെലവുകളെ ശാസിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി രൂപ ലാഭമാവും. അല്ലേ? ശരിയല്ലേ? കറണ്ടിന്റെ പാഴ്ചെലവ്, കാർ കേടാവുന്നതിന്റെ പാഴ്ചെലവ്, നിങ്ങളുടെ ഫ്രിഡ്ജ് കേടാവുന്നതിന്റെ പാഴ്ചെലവ്, പിന്നെ രോഗം വരുന്നതിന്റെ പാഴ്ചെലവ്. ഒരു വർഷത്തേക്ക് നിങ്ങളുടെ പാഴ്ചെലവ് ലാഭിക്കാമെങ്കിൽ എത്ര രൂപ ലാഭമായി? അപ്പൊ പത്രോസിന്റെ വീട്ടിൽ പനിയായത് കാരണം പാഴ്ചെലവായി, പത്രോസിന്റെ വീട്ടിലായത് കാരണം അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ യേശു അവിടെ ചെന്ന് തൊട്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ സമാധാനം ഉണ്ടായി, അവരുടെ പാഴ്ചെലവുകളെ ശാസിച്ചു. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങളുടെ വീട്ടിൽ പാഴ്ചെലവുണ്ടോ? കൂടെ കൂടെ കാർ കേടാകാറുണ്ടോ? കൂടെ കൂടെ ഫ്രിഡ്ജ് കേടാകാറുണ്ടോ? കൂടെ കൂടെ ഇലക്ട്രിക് ബൾബുകൾ ഫ്യൂസ് ആകാറുണ്ടോ? എന്റെ യേശു വന്ന് നിന്നെ തൊടാമെങ്കിൽ, നിന്റെ ഫ്രിഡ്ജിനെ തൊടാമെങ്കിൽ, നിന്റെ ഇലക്ട്രിക് ലൈനിനെ തൊടാമെങ്കിൽ, എന്റെ കർത്താവ് നിന്നെ തൊട്ട് കഴിയുമ്പോൾ നിന്റെ പാഴ്ചെലവുകളെ ശാസിക്കുവാൻ കഴിയും, ആ പണം നിനക്ക് ലാഭിക്കുവാൻ കഴിയും, നിനക്ക് സമാധാനം തരും, സമാധാനം തരും. ഞാൻ കട്രായിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് കുറച്ച് ഭൂമി വേണം, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാലേക്കർ ഭൂമി വാങ്ങിക്കാനുള്ള കൃപ തന്നു. ഒറ്റ രൂപയും ഫോർണിയിൽ നിന്ന് വന്നാലേ കേട്ടോ, മുഴുവൻ രൂപയും കേരളത്തിൽ നിന്ന് വന്നു. 10,000 രൂപ, 8,000 രൂപ കേരളത്തിൽ നിന്ന് വന്നു, 2,000 രൂപ ഡൽഹിയിൽ നിന്ന് വന്നു, ബാക്കി മുഴുവൻ രൂപയും കേരളത്തിൽ നിന്ന് വന്നു. പലരുടെയൊക്കെ വിചാരം സുവിശേഷകൻ അളക്കുന്നതെല്ലാം ഫോറിൻ പണം കൊണ്ടാണെന്ന്, അല്ല, ദൈവത്തിൻ്റെ പണം കൊണ്ടാണ്, ദൈവത്തിന് ഫോറിനും ഇന്ത്യനും ഇല്ല. ഞാൻ അപ്രകടം വാങ്ങിച്ചു, 10,000 രൂപ കൊടുത്തു, വലിയൊരു തുകയാണ്. ഏഹ്, ഇന്ന് അതൊരു 10 ലക്ഷം ഒന്നും അല്ല, അതിനേക്കാളൊക്കെ കൂടുതൽ വില കിട്ടും. ഞാനത് വാങ്ങിച്ചു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതിനകത്തൊരു ചർച്ച് പണിയണം, ഇതിനകത്തൊരു ചർച്ച് ബിൽഡിംഗ് പണിയണം. ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥിച്ചു, വിശ്വാസികളൊക്കെ രൂപ തന്നു, ദശാംശം തന്നു, എല്ലാവരും കൂടെ തീരുമാനിച്ചു. എൻ്റെ പാവപ്പെട്ട വിശ്വാസികളാണ്, തോട്ടികളാണ്, അവരെല്ലാം കൂടെ തീരുമാനിച്ചു ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം ഞങ്ങൾ ഇതിനു വേണ്ടി തരും. അവരെല്ലാം കൂടെ രൂപ എന്നെ ഏൽപ്പിച്ചു. ഞാനതുകൊണ്ട് അടിത്തറ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ വന്നു വെച്ച് പറഞ്ഞു, ഇവിടെ പണിയാനൊക്കത്തില്ല, കാരണം ഇത് ഞങ്ങളുടെ വിശുദ്ധ നാടാണ്, ഇവിടെ പള്ളി പണിയാനൊക്കത്തില്ല. ഞാൻ അവരുടെയൊക്കെ പറഞ്ഞ് നോക്കിയാൽ, ഞങ്ങളിവിടെ ഇതിനെ അശുദ്ധമാക്കുമൊന്നും അല്ല, ഞങ്ങളൊരു പള്ളി പണിതോട്ടെ പറഞ്ഞൊക്കത്തില്ല. ഞാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനാലയം പണിതോട്ടെ ഒക്കത്തില്ല. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ടി ഒരു വീട് പണിതോട്ടെ ഒക്കത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പ്രാർത്ഥിക്കാനറിയാം, ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ എനിക്കൊരു അത്ഭുതം പ്രവർത്തിച്ച് തരണമേ കർത്താവേ, അവർ പണിയിക്കത്തില്ലെന്നാ പറയുന്നത്, അതുകൊണ്ട് നീ പണിയാൻ എനിക്കൊരു അനുവാദം തരണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം എൻ്റെ തോമസ് ശർമ്മ എന്ന് പറയുന്ന തോമസ് ശർമ്മ, രത്തൻലാൽ ശർമ്മ, പണ്ട് ബ്രാഹ്മണനായിരുന്നു, ക്രിസ്ത്യാനിയായതാ, അദ്ദേഹം വന്നു വെച്ച് എൻ്റെയൊക്കെ പറഞ്ഞു, ഇതാ ഒരു സുവർണാവസരം, ഇവിടുത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേയർ, ഇവിടുത്തെ കമ്മിറ്റി വലിയ ആള്, അയാളിന്റെ മോള് രോഗിയായിട്ട് കിടക്കുക, വ്യാഴാഴ്ച കല്യാണമാണ്, അത് ചൊവ്വാഴ്ചയാണ് പറഞ്ഞു, വ്യാഴാഴ്ച കല്യാണമാണ്, അവളുടെ രോഗം പനി കൂടിക്കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി പനി മാറുന്നില്ല, ഇഞ്ചക്ഷൻ എടുത്തു പനി മാറുന്നില്ല, ചരട് കെട്ടി നോക്കി മാറുന്നില്ല, മന്ത്രം പറഞ്ഞു നോക്കി മാറുന്നില്ല, ഒന്നും ഫലിക്കാതെ വന്നപ്പോൾ ഇപ്പോഴ രത്തൻലാൽ ശർമ്മയെ അന്വേഷിച്ചിരിക്കുക. അയാളുടെ അമ്മാച്ചന, രത്തൻലാൽ ശർമ്മയുടെ അമ്മാച്ചന ഇപ്പം പ്രസിഡന്റ്. ആളിനെ വിട്ടിട്ട് മേയർ വിളിച്ചു വെച്ച് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്, ഞങ്ങളുടെ വീട്ടിൽ തൂക്കാൻ വരുന്നതായിട്ടുള്ള തോട്ടി പറഞ്ഞു നിങ്ങളുടെ ഉപദേശി പ്രാർത്ഥിച്ച പനി മാറുമെന്ന്. എനിക്ക് പറയാൻ നാണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്, നീ പോയി വിളിച്ചോണ്ട് വാ. നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ അവിടെ ഈശ്വരയെ പറ്റി പറയണം കേട്ടോ. നിങ്ങൾ പോകുന്ന ഓഫീസിൽ പറയണം, നിങ്ങളവിടുത്തെ തൂപ്പുകാരനായിരിക്കാം, നിങ്ങളവിടുത്തെ പിയൂണായിരിക്കാം, നിങ്ങൾ ആശുപത്രിയിലെ നേഴ്സായിരിക്കാം, നിങ്ങൾ ആശുപത്രിയിലെ കമ്പൗണ്ടർ ആയിരിക്കാം, നിങ്ങൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ എല്ലാവരോടും യേശുവിനെ പറ്റി പറയണം, രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ രക്ഷിക്കുന്നു പറയണം. തോട്ടി പറഞ്ഞതാണ്. എന്നിട്ട് ഈ കമ്മിറ്റി പ്രസിഡന്റ് മേയർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്താട്ടെ, അതുകൊണ്ട് നിന്റെ ഉപദേശിയിലെ പോയി വിളിച്ചോണ്ട് വന്നാട്ടെ. എൻ്റെയൊക്കെ പറഞ്ഞൊരു സുവർണാവസരം. ഞാൻ പറഞ്ഞു നമുക്ക് പൊക്കളയാം. ഞാൻ വേദോസ്തം എടുത്തു, അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെന്നെ കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി പൊക്കളഞ്ഞു. അവരെനിക്ക് കസേരയൊന്നും തന്നില്ല, ഒരു പായിട്ട് തന്നു. കാരണം തോട്ടികളുടെ ഉപദേശമില്ല, അപ്പൊ കസേരയൊന്നും കൊടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, എവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ചാലും എനിക്ക് കാര്യം നടന്നാവില്ല. ഞാൻ അവിടെ ഇരുന്നു. അമ്മ വന്ന് എൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. ഇതുപോലാണ് എൻ്റെ മോക്ക് പനിയാണ്, വ്യാഴാഴ്ച കല്യാണം അസൗഖ്യമായില്ലെങ്കിൽ കല്യാണം മുടക്കം. വടക്കേ ഇന്ത്യയിൽ കല്യാണം മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണി ആരും കെട്ടത്തിൽ, ആളുകൾ പറയും ഏതോ ദോഷമുണ്ട്, ഏതോ രാഹുകാലമുണ്ട്, അതുകൊണ്ട് കെട്ടരുത്. അതുകൊണ്ട് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ആരും കെട്ടത്തില്ല. അതുകൊണ്ട് ഉപദേശി ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ ഈ രണ്ട് വാക്യം വായിച്ചു, കൊച്ചൊരു കഥ വായിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെയാണ്, യേശു പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയായിരുന്നു, എന്നാൽ പത്രോസ് പ്രാർത്ഥിച്ചു, ആ അമ്മായിയമ്മ സൗഖ്യമായെങ്കിൽ എൻ്റെ കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എൻ്റെ കർത്താവ് നിൻ്റെ പനിയെ സൗഖ്യമാക്കാം. എന്നിട്ട് ഞാൻ ആ പെൺകുഞ്ഞിൻ്റെ കൈ ഇങ്ങോട്ട് പിടിച്ചു, കയ്യിലുണ്ടായിരുന്ന ചരട് ഞാൻ അങ്ങ് വലിച്ചു പൊട്ടിച്ചു. ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഈ ചരടിന്റെ ആവശ്യമില്ല, യേശു ക്രിസ്തുവിന്റെ രക്തം നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ്, നിന്റെ പനി ഞാൻ ശാസിക്കാൻ പോവുക. എന്നിട്ട് ഞാൻ വളരെ സരളമായിട്ട് ആ പെൺകൊച്ചിന് മനസ്സിലാകുന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ നീ പറഞ്ഞു നീ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുമെന്ന്, അതുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ മേൽ കൈവയ്ക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പനി മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ആ പെൺകൊച്ചൻ എഴുന്നേറ്റു, 15 ദിവസമായിട്ട് കട്ടിലെ എഴുന്നേക്കാത്ത പെൺകൊച്ചു എഴുന്നേറ്റു, അടുക്കളയിൽ പോയി എനിക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് തന്നു. ഇതുപോലെ തന്നെ അത്ഭുതം ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് കണ്ടു. ഞാൻ ഇനി പോരുന്നു. 3-4-5 ദിവസം കഴിഞ്ഞു, ആ പെൺകുച്ചൻ്റെ കല്യാണം കഴിഞ്ഞു. ആ പെൺകുച്ചും ഭർത്താവും കൂടെ എൻ്റെ വീട്ടിൽ വന്ന്, തോട്ടിയുടെ വീട്ടിൽ അവർ വരുത്തില്ല കേട്ടോ, അവരെൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കല്യാണം നടന്നത്, അല്ലെങ്കിൽ കല്യാണം നടക്കാതെ ഞാൻ ജീവിതം മുഴുവൻ കാലം മുഴുവൻ കഴിച്ചിട്ട് താമസിക്കേണ്ടി വന്നതിനുമായിരുന്നു. ഇതാ എനിക്ക് ദൈവം തന്ന ഭർത്താവ്, നിങ്ങളുടെ യേശു തന്ന ഭർത്താവ്, നിങ്ങളുടെ യേശുവിനെ സൗഖ്യമാക്കി. അവരങ്ങ് പോയി. 3-4 ദിവസം കഴിഞ്ഞ് വെച്ച് ഞാൻ റോഡിൽ കൂടെ വരിക, എന്നെ എല്ലാവരും തോട്ടിന്നാണ് വിളിക്കുന്നത്, തോട്ടിയുടെ ഉപദേശിക്കുന്ന വിളിക്കുന്നത്. ഞാനത് വഴി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ മേയർ മുമ്പ് മുകളിലോട്ട് വരിക. അയാളെന്നെ സാധാരണ എന്നെ കാണുമ്പോഴേ അയാൾ ഈ ഞാൻ ഈ വശത്തോടെ നടക്കുന്നത് അപ്പുറത്തൂടെ അങ്ങ് പോകും. അയാൾ അത് പതിവ് പോലെ ഞാൻ ഇതുവഴി പോകുന്ന സമയത്ത് അയാൾ നേരെ എൻ്റെ വശത്തൂടെ വരികയായിരുന്നു. അയാൾ റോഡ് വിട്ട് അപ്പുറത്തോട്ട് അങ്ങ് പോയി. ഇച്ചിരി നേരം ആലോചിച്ചപ്പോൾ അയാൾ തിരികെ വന്നിട്ട് ഇനി പറയുന്ന കേട്ടാണ്, അയാൾ വന്നിട്ട് എൻ്റെ കാലിൽ തൊട്ടിട്ട് തൊഴിൽ, എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ യേശുവാണ് എൻ്റെ മകളെ രക്ഷിച്ചത്, അല്ലായിരുന്നെങ്കിൽ അവൾ സൗഖ്യമായില്ലായിരുന്നെങ്കിൽ അവൾ ഇന്നും വീട്ടിൽ ഇനി ഒരു കാലവും വിവാഹം നടക്കാതെ താമസിക്കുമായിരുന്നു, പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ യേശു സൗഖ്യമാക്കി, ഞാൻ എന്തോ ചെയ്തു തരണം. ഞാൻ പറഞ്ഞ് എൻ്റെ ചർച്ച് വളരെ തരണം. അയാൾ പറഞ്ഞു അപ്നെ ഇവിടെ മുഷ്കിൽ കക്കാൻ പൂച്ചായ, നീ ചോദിച്ചത് വളരെ കട്ടിയായി പോയത് അസംഭവ്യമാണ്, പക്ഷെ സാരമില്ല, നീ എന്നെ സഹായിച്ചതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ നീ പോയി ചർച്ച് പെടുതാട്ടെ. ആരെങ്കിലും വന്ന് നിർത്താൻ പറഞ്ഞാൽ പറയണമില്ല, ഞാനാണ് ഓർഡർ തന്നോന്ന്. ആരെങ്കിലും വന്നിട്ട് നിന്റെ പ്ലാൻ എവിടെയെന്ന് ചോദിച്ചാൽ പറയണം, എൻ്റെ കയ്യിലുണ്ടോ. ഞാൻ ആ ചർച്ച് പണിതു. അതിൻ്റെ ചർക്കിൻ്റെ ഉദ്ഘാടന ദിവസം അദ്ദേഹം വന്നിട്ട് ഈ സാക്ഷ്യം എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ ഉപദേശം പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ കർത്താവ് എൻ്റെ മകളെ സൗഖ്യമാക്കി. എന്താണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് ഞാൻ വലിയ ആളാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നതോ, നിൻ്റെ മകളുടെ പനി, നിൻ്റെ മകളുടെ ക്ഷയം, നിൻ്റെ മകളുടെ കുഷ്ഠരോഗം, നിൻ്റെ മകളുടെ എയ്ഡ്സ്, നിൻ്റെ രോഗത്തെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും, നിനക്ക് സമാധാനം തരുവാൻ കഴിയും, നിൻ്റെ പാഴ്ചെലവുകളെ ശാസിക്കുവാൻ കഴിയും. എന്താണ് നിൻ്റെ പ്രശ്നം? നിൻ്റെ വീട്ടിൽ പാഴ്ചെലവാണോ? നിന്റെ മകൾ രോഗിയാണോ? നിന്റെ മകളുടെ നിന്റെ വീട്ടിൽ സമാധാനമില്ലയോ? നിന്റെ മകൾ കാരണം നിന്റെ വീട്ടിൽ സമാധാനമില്ലയോ? ഞാൻ ചോദിക്കുകയാണ്, നിന്റെ മകൾ കാരണം വീണ്ടും ചോദിക്കുക, നിന്റെ മകൾ കാരണം നിന്റെ വീട്ടിൽ സമാധാനമില്ലാതെ ഇരിക്കുകയാണോ? എൻ്റെ യേശു നിനക്ക് സമാധാനം തരട്ടെ. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ മുഖത്ത് നോക്കിയാട്ടെ, എന്താണ് നിന്റെ അസമാധാനത്തിന് കാരണം? എന്താണ് നിന്റെ പാഴ്ചെലവുകൾ വരുന്നത്? കൂടെ കൂടെ നിങ്ങളുടെ മോട്ടർ ആരുടെ? ഞാൻ മോട്ടർ കാണുകയാണ്. വെള്ളമടിക്കുന്ന മോട്ടർ ആരുടെ? ആ കൂടെ കൂടെ ചീത്തയാകും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എൻ്റെ കർത്താവിന് നിന്റെ മോട്ടറിനെ സൗഖ്യമാക്കുവാൻ കഴിയും, നിന്റെ സ്കൂട്ടറിനെ സൗഖ്യമാക്കുവാൻ കഴിയും, നിന്റെ കാറിനെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിൻ്റെ നാമം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരുടെ മോട്ടറിനെ ഞാൻ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ഇനിയും തൊട്ട് കേടാകരുത്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി തരിക. ആരുടെയാണ് കൃഷിഭൂമിയിൽ പാഴ്ചെലവുകൾ ഉണ്ടാകുന്നത്?
കൂടെ കൂടെ മരം ഒടുങ്ങി വീഴുന്നു. ആരുടെയാണ്? കൂടെ കൂടെ മരം ഒടുങ്ങി വീഴുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ പാഴ്ചെലവനെ ശാസിക്കുകയാണ്, ആ ദുഷ്ടാത്മാവിനെ ശാസിക്കുകയാണ്. ഇനി മരം ഒടുങ്ങി വീഴരുത്, മുളവുകൊടി ഒഴുകി വീഴുന്നു ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇനി ഒഴുകി വീഴരുത്, സൗഖ്യമായി തരിക യേശുവിന്റെ നാമത്തിൽ. ആരുടെയൊക്കെയാണ് മകള് കാരണം സമാധാനം പോയിരിക്കണോ? മകൾ പിഴയായിരിക്കുകയാണോ? മകൾ രോഗിയായിരിക്കുകയാണോ? മകൾ പോയിടത്ത് ജോലി കിട്ടാതെ വിഷമിക്കുകയാണോ? മകൾ അപമാനിതയാകുകയാണോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിന്റെ മകൾ കാരണം നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകള് കാരണമുള്ള ദുഃഖം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകുക. അസമാധാനം മാറി സമാധാനം ഉണ്ടാകുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു, സമാധാനം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ സമാധാനം പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ സമാധാനം പ്രാപിക്കുക. പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയ നസ്രാനായ യേശുവിന്റെ നാമത്തിൽ അസുഖം മാറി, അസമാധാനം മാറി സമാധാനം ഉണ്ടാകട്ടെ. പാർച്ചുവകൾ മാറി സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചോ. ഒരത്ഭുതം ചെയ്താൽ എനിക്ക് എഴുതാതെ ഇരിക്കരുത്, എനിക്ക് എഴുതുക. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് ബ്ലസ് യു.